ഒരു വേള അവളുടെ കൈയൊന്ന് വിറച്ചു. അരുതെന്നാരോ വിലക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവളുടെ കൈയുടെ ബലം കുറഞ്ഞു വന്നു. ആ ബ്ലേഡ് താഴേക്ക് വീണു.
പറ്റില്ല, പറ്റില്ല, എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ലല്ലോ ദൈവമേ.
നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ അവൾ കാൽമുട്ടുകുത്തി താഴേക്കിരുന്നു.
കൊണ്ടുപോയിക്കൂടെ എന്നെ കൂടി നിങ്ങളോടൊപ്പം. ജീവിച്ചിരിക്കുമ്പോഴോ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒപ്പം ജീവിക്കാൻ സാധിച്ചിട്ടില്ല. എന്നെ ഒറ്റക്കാക്കി, എല്ലാവരും ഒരുമിച്ച് പോയില്ലേ? എനിക്കിനി ആരുണ്ട്? ഈ അനാഥത്വം എന്നെ ചുട്ടു പൊള്ളിക്കുകയാണ്.
ആരോടെന്ന പോലെ ആരോഹി പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. കണ്ണുകൾ രണ്ടും തുടച്ചുകൊണ്ട് അവൾ നേരെ നോക്കിയത് ആരവിന്റെ മുഖത്തേക്കാണ്. അവളുടെ ഉള്ളിൽ ഭയം പൊട്ടിമുളച്ചു. താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അവൻ കണ്ടുകാണുമോ എന്ന ആധിയോടെ അവൻ അവളെ നോക്കി. അവന്റെ ചുവന്ന കണ്ണിൽ നിന്നും കഴുത്തിലെ തെളിഞ്ഞ ഞരമ്പുകളിൽ നിന്നും അവന്റെ ദേഷ്യം അവൾ ഊഹിച്ചു.
എഴുന്നേൽക്കടി!
ദേഷ്യം കലർന്ന അവന്റെ ശബ്ദം കേട്ടതും ആരോഹി അടിമുടി വിറച്ചു. പതിയെ പതിയെ അവൾ എഴുന്നേറ്റു.
ആരോ അത് ഞാൻ,
ആരോഹി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ അവന്റെ കൈ അവളുടെ കരണത്ത് പതിഞ്ഞു.
ഇതെങ്കിലും തന്നില്ലെങ്കിലേ ഞാനൊരു ആണല്ലാതായി പോവും. ചാത്ത് തൊലയാനാണെങ്കിൽ പിന്നെ എന്തിനാടി എന്റെ കൂടെ ഇറങ്ങി വന്ന്? അവളുടെ ഒരു ബ്ലേഡ്!
അവന്റെ അടിയുടെ ആഘാതത്തിൽ അവൾ കട്ടിലേക്ക് വീണു. താഴേക്കിടക്കുന്ന ബ്ലേഡെടുത്ത് അവന്റെ കയ്യാൽ ഒടിച്ചു. ചെറിയ ചെറിയ കഷ്ണമായി താഴേക്ക് വീഴുന്ന ബ്ലേഡിനോടൊപ്പം അവന്റെ ചോരയും ഉണ്ടായിരുന്നു. ആരോഹി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരുന്നു.
ചാവണെങ്കിൽ പറഞ്ഞാ മതി, നല്ല വിഷം ഞാൻ വാങ്ങിത്തരാം.
അത്രയും പറഞ്ഞ് ശക്തിയായി കഥക് വലിച്ചടച്ചുകൊണ്ട് ആരോ വെളിയിലേക്ക് പോയി. നീലിന്റെ വീടിന്റെ ടെറസിന്റെ മുകളിലായിരുന്ന് ആരോ ദേഷ്യത്തോടെ കയ്യിലിരിക്കുന്ന സിഗരറ്റ് അകത്തേക്ക് വലിച്ചുകൊണ്ടിരുന്നു.
ആരോവേ, നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്?
എന്താടാ, എന്തുപറ്റി? നിഖിൽ അവന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി വലിച്ചെറിഞ്ഞോണ്ട് ചോദിച്ചു.
അവൾ
അവൻ ദേഷ്യത്തോടെ തന്റെ മുഷ്ടി ചുരുട്ടി പാരപ്പറ്റിലേക്ക് ആഞ്ഞടിച്ചു.
Are you mad?
നിഖിൽ ദേഷ്യത്തോടെ അവന്റെ കോളറിൽ പിടിച്ചു വലിച്ചു.
അതേടാ, പ്രാന്താണ് എനിക്ക്, മുഴു പ്രാന്ത്.
ആരോ ഇരു കൈകളും തലക്കൊടുത്തോണ്ട് താഴേക്കിരുന്നു.
ആരോ എന്താടാ, എന്തുപറ്റി?
നിന്റെ സഖി നിനക്ക് തന്നെ സ്വന്തമായില്ലേ, പിന്നെന്താ പ്രശ്നം? നിഖിൽ അവനെ സമാധാനിപ്പിക്കാനേ ശ്രമിച്ചുകൊണ്ടിരുന്നു.
ആരുടെ സഖി? എന്റെയോ? അവളിപ്പ എന്റെ അല്ല, ദേവിന്റെയാണ്. അവളുടെ സ്വന്തം ദേവേട്ടൻ.
ആരവിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു തുടുത്തു. ആരവേ, ദേവിന്റെ ചതിയിൽ അവൾ വീണതാണെന്ന് നിനക്കും എനിക്കും അറിയാം, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ?
ചതിയിൽ അവൻ വീഴ്ത്തിയതല്ല നിഖിൽ, അവൾ തന്നെ ചെന്ന് ചാടിയതാണ്. നിനക്കറിയാലോ, ഇടയ്ക്ക് വട്ടു തോന്നിയപ്പോൾ എഴുതിയ കുഞ്ഞിക്കവിത ലൈബ്രറിയിൽ കൊടുത്ത ബുക്കിലാണെന്നറിഞ്ഞാണ് അന്ന് ചേട്ടന്റെ നിശ്ചയമായിട്ട് പോലും രാവിലെ തന്നെ കുറിപ്പെടുത്ത് മാറ്റാനായി പോയത്. പക്ഷെ അവിടെ ആ കുറിപ്പിനോടൊപ്പം അതിന്റെ മറുപടിയായി എഴുതിയ വരികൾ അതിന്റെ ഹൃദയത്തിലാണ് പതിഞ്ഞത്. ലവ് അറ്റ് ഫസ്റ്റ് എയ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്റെ ഹൃദയത്തിൽ പിന്നെയും പ്രണയം പൂവിട്ടു ആ വരികളോടും അതെഴുതിയ ആളോടും. ആരാണെന്നോ എന്താണെന്നോ അറിയാതെ പ്രേമിച്ചു. അപ്പോഴെല്ലാം എന്റെ ഉറക്കം കളഞ്ഞിരുന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു, നീലക്കൽ മൂക്കുത്തി അണിഞ്ഞ ഒരു മൂക്ക്. അപ്പോഴൊക്കെ ഞാൻ കരുതിയത് ആദ്യ പ്രണയത്തിന്റെ ഹാങ് ഓവർ ആയിരിക്കും എന്നാണ്. അന്ന് ആ ഓഫീസ് റൂമിൽ വെച്ച് അവൾ എഴുതി കൊടുത്ത ലെറ്റർ കണ്ടപ്പോഴാണ് ആരോഹിയാണ് എന്റെ സഖിയെന്ന് എനിക്ക് മനസ്സിലായത്. നിനക്കറിയില്ല നിഖിലേ, അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ എന്തായിരുന്നെന്ന്. സന്തോഷം കൊണ്ട് മനസ്സ് തുള്ളിച്ചാടുമ്പോഴും ഭയമായിരുന്നു. എന്നെ അവൾ തന്റെ സഖാവായി സ്വീകരിക്കുമോ എന്നുള്ള ഭയം. ഒത്തിരി ക്ലൂ ഞാൻ അവൾക്ക് കൊടുത്തിരുന്നു. എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് നമ്പർ കിട്ടി. ഡയറക്റ്റ് നമ്പറിൽ നിന്ന് വിളിച്ചാൽ പിടിക്കപ്പെടുന്ന ഓർത്താണ് ഒരാപ്പ് വഴി വാട്സാപ്പ് നമ്പർ മാറ്റി അവൾക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയത്. സഖാവ് തൻ്റെ അടുത്തുണ്ടെന്ന് അവൾ മനസ്സിലാക്കുമ്പോഴെല്ലാം അവളുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് വാഗമരച്ചുവട്ടിൽ എന്നെ കണ്ടതും അവളുടെ കണ്ണിൽ ഞാനൊരു സംശയം കണ്ടു. എൻ്റെ അരികിലേക്ക് ഓടിയെത്തുമെന്ന് പ്രതീക്ഷിച്ച് അവൾ വന്നത് അടിയിടാനാണ്. അവിടെ ഞാൻ എന്തിനാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും അവൾക്ക് തോന്നിയില്ല ഞാനാണ് അവളുടെ സഖാവെന്ന്. അവളുടെ ഒപ്പം ഞാനുണ്ടായിരുന്നു എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കാനായി. പക്ഷെ എന്നിട്ട് പോലും ദൈവം വന്ന് താനാണ് സഖാവെന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയമില്ലാതെ അവൾ സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ ഒരിക്കലും എന്നെ സഖാവായി കാണാൻ ആഗ്രഹിച്ചില്ലെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അടുത്തിരുന്ന ബിയർ കുപ്പി പൊട്ടിച്ച് ആരോ കുടിച്ചു. അന്നൊരു പക്ഷേ ഗൗരവ് നിന്റെ പുസ്തകങ്ങൾ തള്ളിയിട്ട കൂട്ടത്തിൽ ആ ലെറ്ററുകൾ താഴെ വീണില്ലായിരുന്നെങ്കിൽ വേറെ ആരൊന്നും അറിയില്ലായിരുന്നു, ദൈവം പോലും. പാവൻ ഒറ്റിയതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ലൈബ്രറി കണക്ഷൻ വരെ അവൻ അറിഞ്ഞത്. ആ പാവൻ ചതിക്കുമെന്ന് അറിയാതെ നിന്റെ എല്ലാ പ്ലാനുകളും ഞങ്ങളോട് പറഞ്ഞു. അതാണ് ആ കറക്റ്റ് സമയത്ത് ആ പരനാറി അവരുടെ മുമ്പിൽ സഖാവായി പ്രത്യക്ഷപ്പെട്ട്. നിഖിൽ ദേഷ്യത്തോടെ പറയുന്നു കേട്ട് ആരോ ചിരിച്ചു. എന്നിട്ട് കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്ന ബിയർ കൂടി വായിലേക്ക് ഒഴിച്ചു. അവിടെ ഒരു പിശകുണ്ട് നിഖിൽ. അന്ന് വാഗമരച്ചുവട്ടിൽ അവൾ എന്നെ കണ്ടപ്പോൾ സംശയം തോന്നി, അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു. പക്ഷെ ദേവിനെ മുന്നിൽ കണ്ടപ്പോൾ അവൾക്ക് യാതൊരു സംശയവും ഇല്ലായിരുന്നു. അന്ന് എൻ്റെ മുന്നിൽ വെച്ച് ചെയ്ത പോലെ അവൻ്റെ മുന്നിൽ വെച്ച് അവളൊരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. ആ നിമിഷം തന്നെ അവനെ തട്ടിമാറ്റി ഞാനാണ് നിന്റെ സഖാവെന്ന് പറഞ്ഞേനെ. പക്ഷേ ഇല്ല, അവള് ചെയ്തില്ല. അവൻ ആ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് പോലും ഒന്നും പറഞ്ഞില്ല. ഒരു സംശയവും തോന്നിയില്ല.
ആരവിന്റെ കണ്ണുകൾ ചെറുതായി ഒന്ന് നനഞ്ഞു. ദാ നീ പറയടാ അവളോട്, നിന്റെ കയ്യിലല്ലേ ഒറിജിനൽ ലെറ്റർ ഉള്ളത്? അവന്റെ കയ്യിൽ പാവം കൊടുത്ത ഫോട്ടോ കോപ്പി അല്ലേ ഉള്ളൂ.
എന്തിന്?
ആരവിന്റെ ചോദ്യം കേട്ട് നിഖിൽ ഞെട്ടി അവനെ നോക്കി. പിന്നെ അവൾ അറിയണ്ടാ നീയാണ് സഖാവെന്നുള്ള കാര്യം? നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇപ്പം നിന്റെ ഭാര്യയാണ് ആരോഹി, അത് മറക്കരുത്.
ആരോ നിഖിലിനെ പുച്ഛത്തോടെ നോക്കി. ഞാൻ പറഞ്ഞു, ഒരിക്കലും അറിയില്ല അവൾ. പിന്നെ ഭാര്യാ പദവി, അതവളുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയുള്ള തണലാണ്. എന്റെ താലിച്ചരടാളുള്ള ബന്ധനത്തിൽ തന്നെ അവൾ സ്വപ്നങ്ങൾ കീഴടക്കട്ടെ, അവളുടെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റട്ടെ. എല്ലാം നേടി തിരികെ വരുവാണെങ്കിൽ, അന്ന് അവളുടെ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ, അന്ന് മാത്രം ഞാൻ അവളെന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും.
നിനക്ക് വട്ടാണ് ആരോ, അവളോടൊന്ന് പറഞ്ഞെന്താ പറ്റിയ? ഇതിനിടി ദേവം വന്ന് വിളിച്ച അവൾ അവന്റെ കൂടെ പോയാ?
ഞാൻ തടയില്ല. അവളുടെ ഇഷ്ടം എന്താണോ അത് നടക്കും. ഇഷ്ടമുള്ള ഒന്നിനെയും അടക്കി വെക്കരുത് നിഖിൽ. അങ്ങനെ അടക്കി വെച്ചാ നാളെ അതിന്റെ പരിണതഫലം അനുഭവിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും.
നീ അപ്പോ അവളെ സ്നേഹിക്കുന്നില്ല ആരോ?
നിഖിലിന്റെ ചോദ്യം കേട്ട് ആരോ ആശ്ചര്യത്തോടെ അവനെ നോക്കി. എന്റെ ആഗ്രഹങ്ങളെക്കാളും സന്തോഷങ്ങളെക്കാളും ഉപരി ഞാൻ അവളെ സ്നേഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്റെ ഹൃദയത്തിൽ കയറിക്കൂടിയ ഒരേ ഒരു പെണ്ണ്, എന്റെ സഖി, എന്റെ മാത്രം ആരോഹി.
ആരോ കൈകൾ തലയിണയായി വെച്ചുകൊണ്ട് ആ ടെറസിലേക്ക് ഇടന്നു. രാത്രിയിൽ മഴ നനഞ്ഞുകൊണ്ടാണ് ആരോ വീട്ടിലേക്ക് എത്തിയത്. നനഞ്ഞു കുളിച്ചു വരുന്ന അവനെ കണ്ടതും തുളസി ടൗലും എടുത്തുകൊണ്ട് തലതൂർത്താനേ ചെന്നു.
നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നടാ, മഴയും നനഞ്ഞു വന്നിരിക്കുന്നു.
തുളസി അവനെ ശകാരിക്കാൻ തുടങ്ങി.
എല്ലാവരും കിടന്നോ?
ചുറ്റിനെ നോക്കിക്കൊണ്ട് ആരോ ചോദിച്ചു.
പിന്നെ കിടക്കാതെ നിനക്കുള്ള ഫുഡ് ഡൈനിങ് ടേബിൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആ കൊച്ചൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ മുതൽ ആ മുറി കയറി കിടക്കാൻ തുടങ്ങിയതാണ്.
ആ വേണേൽ അവള് കഴിച്ചോളൂ, അമ്മ പോയി കിടക്കാൻ നോക്ക്. തുളസി ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് പോയി. കണ്ണുകൾ തുറന്ന് കരഞ്ഞുകൊണ്ട് കട്ടിൽ കിടക്കിയായിരുന്ന ആരോഹി. കവിളിൽ അവനടിച്ച പാടുകൾ നല്ല രീതിയിൽ കാണാൻ സാധിക്കുമായിരുന്നു. ടേബിൾ ലാമ്പിന്റെ വെളിച്ചത്തിൽ എവിടേക്കോ നോക്കിക്കൊണ്ട് അവൾ കിടന്നു. പെട്ടെന്നാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത്. മുമ്പിൽ ആരവിനെ കണ്ടതും അവളുടെ മനസ്സൊന്ന് തെളിഞ്ഞു. കിടന്നിടത്തു നിന്ന് അവൾ എഴുന്നേറ്റിരുന്നു. ആരോ ദേഷ്യത്തോടെ നടന്നു വന്ന് അവളുടെ കൈപ്പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൾ അവനോടൊന്നും ചോദിക്കാൻ നിന്നില്ല. ടെറസിൽ കോരിച്ചൊരിയുന്ന മഴയിലേക്ക് അവളെ അവൻ കൊണ്ടു നിർത്തി. അവളാകെ അമ്പരന്ന് നിന്നു. മഴയിൽ നനഞ്ഞു നിൽക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് അവൻ നോക്കി.
ഈ മഴയോടെ പലിഞ്ഞില്ലാതാവണം നിന്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം. കരയണം, സങ്കടം മാറുന്നവരെ കരയണം. പക്ഷേ മഴ തോർന്നു കഴിയുമ്പോൾ ഈ മനസ്സിൽ വേണ്ടത് വാശിയാണ്. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ എല്ലാം മുന്നിൽ ജയിച്ച് കാണിക്കുമെന്നുള്ള വാശി. അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം നേടിക്കൊടുക്കണമെന്നുള്ള വാശി. അമ്മയുടെയും അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ശരീരം നിന്റെ കൂടെ ഇല്ല എന്നുള്ളൂ. അവരുടെ മനസ്സ് നിന്റെ ഒപ്പമാണ്. അവർക്ക് കാണേണ്ടത് തൻ്റെ സ്വപ്നങ്ങളെല്ലാം സ്വന്തമാക്കിയ ആരോഹിയാണ്. അല്ലാതെ ഒരു ഭീരുവിനെ പോലെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ഒതുങ്ങിക്കൂടി കഴിയുകയും ചെയ്യുന്ന ആരോഹിയല്ല. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ നീ ഉയർത്തിയെഴുന്നേൽക്കണം. ശത്രുക്കളോട് പകരം വീട്ടേണ്ടത് നമ്മുടെ വിജയം കൊണ്ടാണ്. നീ തളർന്നാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കളായിരിക്കും. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ഇന്ന് നിങ്ങൾക്കുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടെയോ ആയിരുന്നു, നാളെ അത് മറ്റാരുടേതോ ആയിരിക്കും. മാറ്റം അത് പ്രകൃതി നിയമമാണ്, ഭഗവത്ഗീതയിലെ വരികളാണ്. ജീവിതത്തിൽ ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് തോന്നുന്ന നിമിഷം ഈ വരികൾ ഓർക്കണം. മുന്നോട്ട് പോകാനുള്ള ഊർജം ഈ വരികളിൽ നിന്ന് കിട്ടും.
ആരോ പറയുന്ന ഓരോ വാക്കുകളും ആരോഹിയുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. അവൾ കണ്ണിമ വെട്ടാതെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. തിരിഞ്ഞു നടന്ന അവൻ്റെ കാലടികളൊന്ന് നിന്നു. തലചേരിച്ച് മഴയിൽ നിൽക്കുന്ന ആരോഹി അവനൊന്ന് നോക്കി.
നീ ഒരിക്കലും അനാഥയല്ല ആരോഹി, നിനക്ക് താങ്ങായി തണലായി എന്നും ഈ ഞാനുണ്ടായിരിക്കും.
ആ വാക്കുകൾ ചുട്ടുപൊള്ളുന്ന അവളുടെ മനസ്സിലേക്ക് കുളിരായി പെയ്തിറങ്ങി. നിറ കണ്ണുകളോടെ കണ്ണിൽ നിന്ന് മായുന്നവരെ അവനെ അവൾ നോക്കി നിന്നു. തോൽക്കില്ല ആരവ് ഞാൻ, ഇനി ആരോഹി കരയില്ല, അനാഥയല്ല ഞാൻ. അവളുടെ കൈകൾ കഴുത്തിൽ കിടക്കുന്ന ആലിലെ താലിയിലേക്ക് നീണ്ടു.
നീ എന്തൊക്കെയാണ് ദേവി പറയുന്നത്? ആരോഹിയുടെ സഖാവ് ആരവാണെന്നോ? എന്നിട്ട് ഇപ്പോഴാണോ എന്നോട് ഇത് എഴുന്നള്ളിക്കുന്നത്?
ശരൺ ദേഷ്യത്തോടെ ദേവിന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചു.
അത് ഞാനോർത്ത് നീ എന്നെ ചതിക്കുമായിരിക്കുമെന്ന്.
ദേവിന്റെ വാക്കുകൾ കേട്ട് അരിശത്തോടെ ശരൺ അവനെ തള്ളിമാറ്റി.
ഇത്രയും വലിയൊരു കാര്യം നീ മറച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് തോറ്റ് പിന്മാറേണ്ടി വന്നത്. അവനാണ് യഥാർത്ഥ സഖാവ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ പ്ലാൻ നടപ്പിലാക്കില്ലായിരുന്നു.
ആ ടെൻഷൻ അടിക്കേണ്ട ശരൺ,
അവൾക്ക് അവനെ കാണുന്നേ കല്യാണം. പിന്നെ അവൻ ഒരിക്കലും അവളോട് പറയുകയില്ല താനാണ് സഖാവെന്ന്. അവൾ പരീക്ഷയ്ക്ക് വരുമോ എന്ന് നോക്കട്ടെ. വരുവാണെങ്കിൽ അവളെ നേരിട്ട് കണ്ട് ഞാൻ സംസാരിക്കാം. ഞാൻ വിളിച്ചാൽ അവള് വരും, അതുറപ്പാണ്. ദേവ് പറഞ്ഞത് കേട്ട് പുച്ഛം നിറഞ്ഞ ചിരിയോടെ ശരൺ അവനെ നോക്കി. നീ പോയി വിളിക്ക്, ഇപ്പോൾ ഒരവൾ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ ഇരുന്ന് പൊട്ടത്തരം പറയുന്നത്. പൊട്ടത്തരം ഞാനാണോ പറഞ്ഞ്? നീയല്ലേ ചെയ്തത്? എന്നോട് അവൾ വിളിച്ച് എല്ലാം നിർത്തിയെന്ന് പറയാൻ പറഞ്ഞ നീയല്ലേ? പക്ഷെ അപ്പോഴും എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എക്സാം കഴിഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ വരാമെന്നാണ് പറഞ്ഞത്, കൗശലബുദ്ധിയോടെ ദേവ് പറഞ്ഞു. ഡാ മോനെ ദേവേ, നീ ഒന്ന് പൊട്ടനാക്കാൻ നോക്കരുത്. നിന്റെ ഐഡിയക്ക് ബുദ്ധിയെന്നല്ല കുബുദ്ധി എന്നാണ് പറയുക. എന്തായാലും നീ ചെന്ന് വിളിച്ചു നോക്ക്, അപ്പൊ കാണാം നമുക്ക്. പക്ഷെ ഒന്ന് ആലോചിക്കണം, മുട്ടാൻ പോകുന്നത് ആരവിനോടാണ്, ബുദ്ധിയും ശക്തിയും ഒരുപോലെയുള്ള ആളോട്. അവന്റെ അതേ അളവിൽ ബുദ്ധി പ്രയോഗിച്ചാൽ നമുക്കിവിടെ ജയിക്കാൻ പറ്റൂ. ശരൺ ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോട് അവൻ അടിമുടി നോക്കിക്കൊണ്ട് വണ്ടിയിൽ കയറി ഡ്രൈവറിനോട് വണ്ടി എടുക്കാനായി പറഞ്ഞു. അവന്റെ കയ്യിൽ നിന്ന് രണ്ടടി കിട്ടിയപ്പോ നീ പേടിച്ചാണ് ശരൺ. പക്ഷെ ഈ ദേവ് അങ്ങനെയല്ല, ഞാൻ പോയി വിളിക്കാം അവളെ, അവൾ എൻ്റെ ഒപ്പം വരികയും ചെയ്യും. അത്യധികം ആത്മവിശ്വാസത്തോടെ ദേവ് സ്വയമേ പറഞ്ഞു. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇരുന്ന് കഴിഞ്ഞാണ് ആരവ് ഡൈനിങ് റൂമിലേക്ക് വരുന്നത്. കസേരയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകൾ തൻ്റെ സഖിക്കായി പരതി നടന്നു. ഇന്നലെ താൻ പറഞ്ഞു കൊടുത്തൊന്നും അവളുടെ തലയിലേക്ക് കയറിയിട്ടില്ല എന്നുള്ള തോന്നൽ അവനെ ദേഷ്യം പിടിപ്പിച്ചു.
അമ്മേ,
ദേഷ്യത്തോടെ അവൻ വിളിച്ചതും തുളസി അവനെ നോക്കി.
എന്താടാ?
ആരോ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അടുക്കളയിൽ നിന്ന് കയ്യിലൊരു കാസറോളുമായി നടന്നു വരുന്ന ആരോഹി അവൻ കണ്ടു. ചുട്ടുവരണ്ട് കിടക്കുന്ന മരുഭൂമിയിൽ പതിയുന്ന ആദ്യ മഴത്തുള്ളി പോലെയായി മാറി അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയും.
എന്താടാ, എന്താ പറ്റിയേ?
തുളസി അവനെ തട്ടി വിളിച്ചു.
ഏയ്, ഒന്നുമില്ല.
മനസ്സിൽ തിളച്ചുമറിയുന്ന വികാരങ്ങളെ അടക്കി വെച്ചുകൊണ്ട് അവൻ കസേരയിൽ ഇരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ പലാവർത്തി ആരോഹിയുടെ കണ്ണുകൾ അവനെ തേടിപ്പോയി. താൻ പോലും അറിയാത്ത തൻ്റെ മനസ്സ് അവനിലേക്ക് അടിമപ്പെട്ടതായി അവൾ മനസ്സിലാക്കി. അവൻ്റെ മുഖത്ത് വിടരുന്ന ഗൗരവത്തിനും ചിരിക്കാത്ത ചുണ്ടുകൾക്കും എന്തൊക്കെയോ തന്നോട് പറയാനുള്ളതായി തോന്നി. പലതവണ അവൾ നോക്കിയിട്ടും ഒരിക്കൽ പോലും അവൻ തിരിച്ചൊന്നും നോക്കിയില്ല. അതിലവൾക്ക് പരിഭവം തോന്നിയില്ല. കാപ്പി കുടിക്കിയ ശേഷം ആരോഹി മുറിയിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ മനസ്സിൽ ചിന്തകളുടെ വസന്തോത്സവമായിരുന്നു. അവനെ ആദ്യമായി കണ്ടത് മുതലുള്ള ഓരോ രംഗങ്ങളും ഒരു ചലച്ചിത്രം എന്ന പോലെ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. പുഞ്ചിരിയോടവൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കി.
ആരു?
പെട്ടെന്ന് അതുലിയുടെ ശബ്ദം കേട്ടതും ആരോഹി ഞെട്ടിലൂടെ നോക്കി. ആരോഹി ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു.
സോറിഡി, ഇന്നാണ് ഞാൻ എല്ലാം അറിയുന്നത്,
അതുല്യ ആരോഹിയുടെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു.
ഏയ്, കുഴപ്പമില്ലടി, നിന്നോട് ആര് പറഞ്ഞ് ഞാനിവിടെ ഉണ്ടെന്ന്?
ആരവേട്ടൻ ഇന്നലെ രാത്രി വിളിച്ചു, നിന്നൊന്ന് വന്ന് കാണാൻ പറഞ്ഞു.
ഇതെന്താടി നിന്റെ കഴുത്തിലെ താലിയും സിന്ദൂരവും? എന്തൊക്കെയാ നടന്ന്?
ആരോഹി നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുറേ നേരത്തേക്ക് അതുല്യൊന്നും മിണ്ടിയില്ല. അവൾക്ക് എന്തു പറയണമെന്നോ എങ്ങനെ ആരോഹി ആശ്വസിപ്പിക്കണമെന്നോ അറിയില്ലായിരുന്നു. ദാ ആരു, ഞാനിപ്പോൾ എന്താ നിന്നോട് പറയേണ്ടത്? എനിക്കൊന്നും അറിയില്ല.
നീയൊന്നും പറയണ്ടടി, ഞാനിപ്പോൾ ഓക്കെയാണോ? എനിക്ക് സങ്കടമൊന്നുമില്ല.
പഴയ ആരോഹി അവൻ പൂർണ്ണമായിട്ട് പറ്റിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അതുല്യ നിസ്സംഗതയോടെ അവളെ നോക്കി.
ആരു, ഇത് നീ തന്നെ കെട്ടിയ താലിയല്ലേ, പിന്നെന്തിനാ നീ അത് അണിയുന്നത്?
അതുല്യയുടെ ചോദ്യം കേട്ടതും ആരോഹി എന്ന് ചിരിച്ചു. അവളുടെ കൈകളാൽ കഴുത്തിലെ താലിയിൽ തൊട്ടു. ഇത് നിനക്ക് വെറും ലോഹവും പൊട്ടുമായിരിക്കും, പക്ഷെ എനിക്ക് ഇതെന്റെ ധൈര്യമാണ്, മുന്നോട്ട് ജീവിക്കാനുള്ള ഊർജം എനിക്ക് തരുന്നത് ഈ താലിയാണ്. ആരോഹി പറഞ്ഞു കേട്ട് അതുല്യ സംശയത്തോടെ അവളെ നോക്കി.
ആരു, അപ്പോ ദേവേട്ടൻ?
ആ പേര് കേട്ടതും ആരോഹിയുടെ ചുണ്ടിൽ ഒരു പരിഹാസചിരി വിടർന്നു. ശരണിന്റെ കൂടെ കൂടി എന്നെ ചതിച്ചു.
വാട്ട്, നീ എന്താ പറയുന്നത്? ദേവേട്ടനോ സഖാവോ?
അതുല്യ ഒന്നും വിശ്വസിക്കാനാവാതിരുന്നു.
അതേടി, ശരണിന്റെ കാറിൽ ഒളിച്ചിരുന്ന രൂപം ഇപ്പോഴും എന്റെ മനസ്സിലും മായാതെയുണ്ട്.
രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ആരോ രാത്രി ആവാറായപ്പോഴാണ് തിരികെ എത്തുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടമായിരുന്നത്. എല്ലാവരും ഉറങ്ങിത്തുടങ്ങിയിരുന്നു. സ്വീകരണ മുറിയിലേക്ക് കയറിയ ആരോ കാണുന്നത് വെളിയിലേക്ക് നോക്കിയിരിക്കുന്ന ആരോഹിയാണ്. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. മനസ്സിൽ നിറഞ്ഞ ആദിയോടെ അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു.
എവിടെയായിരുന്നു ആരോ? നിന്റെ ഫോൺ എവിടെ? ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ?
എന്തിന്?
എടുത്തടിച്ച പോലെയുള്ള ആരോവിന്റെ ചോദ്യം കേട്ടതും ആരോഹിയുടെ മുഖം മങ്ങി. അവളൊന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു.
നാളെ പരീക്ഷ ഉണ്ടായിട്ടാണോടി ഇവിടെ ഒന്ന് കുത്തിരിക്കുന്നത്? പോയിരുന്നു പടികടി.
ദേഷ്യത്തോടെ അവൻ പറയുന്നു കേട്ട് ആരോഹി ദേഷ്യത്തോടെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി.
കാലമാടൻ!
അവളുടെ വായിൽ നിന്ന് വീണ പേര് കേട്ടപ്പോൾ ആരവിന്റെ മുഖത്ത് ചിരി വിടർന്നു. തന്റെ മുറിയിലിരുന്ന് വെറുതെ പുസ്തകം മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരോഹി. പഠിക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് സാധിക്കുന്നില്ല.
ഇന്നാ
അവളുടെ മുമ്പിലേക്ക് നീണ്ട ഒരു ഗ്ലാസ് സുലൈമാനി കണ്ടതും അവളുടെ മുഖവും മനസ്സും നിറഞ്ഞു. ഒരു കള്ളച്ചിരിയോട് അവനെ നോക്കിക്കൊണ്ട് ആ ഗ്ലാസ് അവൾ വാങ്ങി.
സ്വപ്നം കണ്ടോണ്ടിരിക്കാനല്ല, മര്യാദക്ക് പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്,
ഗൗരവം ഒട്ടും കുറക്കാതെ അവൻ പറഞ്ഞു.
ഞാൻ പഠിച്ചോളാം.
ഉള്ളിലെ സന്തോഷം പുറമേ കാണിക്കാതെ അവൾ തൻ്റെ ശ്രദ്ധ ബുക്കുകളിലേക്ക് തിരിച്ചു. ആരു തൻ്റെ റൂമിലേക്ക് പോകാതെ അവളുടെ റൂമിൽ തന്നെ ഇരുന്നു.
അതേ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, അല്ലെങ്കിൽ പിന്നെ നീ വേറെ ആരെങ്കിലും സ്വപ്നം കണ്ടോണ്ടിരിക്കും.
ആരു പറഞ്ഞു കേട്ട് ആരോഹി ചിരിച്ചു. പഠിത്തമെല്ലാം കഴിഞ്ഞ് നോക്കി ആരോഹി കണ്ടത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അരവിനെയാണ്. അവൾ നോക്കുന്നുണ്ടെന്ന് കണ്ടതും അവൻ പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ പിൻവലിച്ചു.
കഴിഞ്ഞെങ്കിൽ കിടന്നോ, വെളുപ്പിനെ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യണം, ഞാൻ വന്ന് വിളിക്കാം.
അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആരോ വെളിയിലേക്ക് പോയി.
ആരോ
അവൾ വിളിക്കുന്ന കേട്ട് അവൻ നിന്നു. തലചിരിച്ച് എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ നോക്കി.
ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്,
പുഞ്ചിരിയോടെ അവനും പറഞ്ഞു. രാവിലെ കോളേജിലേക്ക് ഇറങ്ങാനായി തയ്യാറാവുന്ന ആരോഹിയുടെ അടുത്തേക്ക് തുളസി വന്നു.
മോളെ, കോളേജിലേക്ക് പോവുകയല്ലേ, താലിയും സിന്ദൂരവും തൊടണ്ട. പെട്ടെന്ന് മോളെങ്ങനെ കണ്ട അത് കുട്ടികളുടെ ഇടയിൽ പല പല സംസാരത്തിനും വഴിയൊരുക്കും.
തുളസിയുടെ വാക്കുകൾ ആരോഹിക്കും ശരിയായി തോന്നി. ആരവാണ് അവളെ കോളേജിലേക്ക് കൊണ്ടുപോയത്? പരീക്ഷ കഴിഞ്ഞ് റോഡിനപ്പുറത്തായി കാത്തു നിൽക്കുന്ന ആരവിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ മുമ്പിൽ ഒരു തടസ്സമായി ദൈവ് വരുന്നത്. ഉള്ളിൽ നുരഞ്ഞു പൊന്നുന്ന ദേഷ്യത്തെ അവൾ കടിച്ചമർത്തി. ഇല്ല ആരോഹി, ഇപ്പോൾ നീ എല്ലാ സത്യവും മറിഞ്ഞെന്ന് അവൻ മനസ്സിലാക്കിയാൽ അതോടെ തീരുമെല്ലാം, അവൾ തൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു.
ആരോഹി,
അവൻ പതിയെ വിളിച്ചു. വേണ്ട ദേവേട്ട, ഒന്നും പറയണ്ട, എനിക്കറിയാം എൻ്റെ ദേവേട്ടനെ. അവസാന പരീക്ഷ കഴിയുമ്പോൾ വരണം, എന്നെ കൂട്ടിക്കൊണ്ടു പോരാനായി. അത്രയും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. ദേവിൻ്റെ മുഖത്ത് തെളിച്ചം കൂടി. ഈ ലോകത്തിലുള്ള എല്ലാം കീഴടക്കിയെന്ന ഭാവമായിരുന്നു അവന്. പക്ഷേ ആരോഹിയുടെ മുഖത്ത് പുച്ഛമായിരുന്നു. സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രേമിച്ച പെണ്ണിനെ ഉപേക്ഷിച്ചവനോടുള്ള അവജ്ഞത അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആരോ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. സംസാരിക്കാൻ വേണ്ടി കിട്ടുന്ന സന്ദർഭങ്ങളെ അവൻ ഭയന്നിരുന്നു. തൻ്റെ മനസ്സ് കൈവിട്ടു പോകുമെന്നുള്ള തോന്നലായിരുന്നു അവനെ ഉൾവലിച്ചത്. ഓരോ ദിവസം കഴിയുംതോറും ആരോ കൂടുതൽ ആഴത്തിൽ അവളുടെ മനസ്സിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. ആരോടും പറയാതെ, ആരെയും അറിയിക്കാതെ സ്വകാര്യ അഹങ്കാരമായി അവൾ അവനെ കണ്ടു. രാത്രിയിൽ ഉറക്കം വരാത്തതിനാൽ വെറുതെ പുസ്തകം തുറന്നതായിരുന്നു അവൾ. അതിൽ നിന്നും കിട്ടിയൊരു പേപ്പറിലേക്ക് അവൾ കുറേ നേരം നോക്കി നിന്നു. വെളുത്ത പേപ്പറിൽ ചുവന്ന മഷിയാൽ സഖാവ് എന്ന് വളരെ ഭംഗിയായി എഴുതിയിരിക്കുന്നു. അതിലേക്ക് നോക്കി നിൽക്കെ അവളുടെ കണ്ണുകളിലേക്ക് ദേഷ്യം ഇരച്ചു കയറി. ആ പേപ്പർ നിമിഷ നേരം കൊണ്ട് ചെറിയ ചെറിയ കഷ്ടങ്ങളായി അന്തരീക്ഷത്തിൽ പാറിപ്പറന്നു. കുറച്ച് നിമിഷത്തിന് ശേഷം അവൾ വേറൊരു പേപ്പറെടുത്ത് കറുത്ത മഷിയിൽ അവൾ എഴുതി, ആരോ. ആ പേര് കണ്ടതും സന്തോഷത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു തുള്ളി കണ്ണുനീർ ആ പേരിലേക്കും പതിച്ചു. നീ വാങ്ങിത്തന്ന താലിയുടെ ആണോ എന്നൊന്നും അറിയില്ല, പക്ഷേ നീ കൂടെയുള്ളപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സുരക്ഷിതത്വം അത് വേറെ എവിടെയും എനിക്ക് ലഭിച്ചിട്ടില്ല. നിനക്കെന്നോട് തോന്നുന്ന വെറും സിമ്പതി ആയിരിക്കാം, പക്ഷേ എനിക്ക് നിന്നോട് അടങ്ങാത്ത പ്രണയമാണ്. അക്ഷരങ്ങളിലൂടെ കൈകൾ തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു, ഒരിക്കൽ കൂടി താലി ചാർത്തണം നീ എൻ കഴുത്തിൽ. ആദ്യമായെന്നപോൽ നിറഞ്ഞ മനസ്സോടെ എൻ സീമന്തരേഖയെ ചുവപ്പിക്കണം. മടക്കയാത്രയ്ക്കായി നീ എന്നെ അണിയിച്ചൊരുക്കുമ്പോൾ ഒരിക്കലും ആ മിഴികൾ നിറയരുത്. നിന്റെ സുമംഗലിയായി തിരികെ പോകുന്ന ഞാൻ ഭാഗ്യവതിയാണ്, സന്തോഷവതിയാണ്. കാരണം എന്നോടൊപ്പം മണ്ണിലറിയാൻ വെമ്പുന്ന മഞ്ഞ ലോഹത്തിലും ചുവന്ന പൊട്ടിലും ഞാൻ കാണുന്നത് നിന്നെ തന്നെയാണ്, നിന്നോടുള്ള പ്രണയത്തെയാണ്. എഴുതി കഴിഞ്ഞതും തികഞ്ഞ ആത്മസംതൃപ്തിയോടെ അവൾ ആ വരികളിലേക്ക് നോക്കി. എൻ്റെ ആഗ്രഹം ഇതാണ് ആരോ, നിന്റെ സുമംഗലിയായി തന്നെ മരിക്കണം. ആ പേപ്പറിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അവൾ പുസ്തകത്തിനടിയിലേക്ക് വെച്ചിട്ട് വാഷ്റൂമിലേക്ക് പോയി. അവൾ പോയതും ഒരു ജനലിനപ്പുറം നിന്ന് എല്ലാം കേട്ട ആരവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവൻ വേഗത്തിൽ കതക് തുറന്ന് അകത്തേക്കയറി ആ പേപ്പറെടുത്ത് വെളിയിലേക്ക് പോയി. തൻ്റെ ഡ്രോയിങ് റൂമിലിരുന്ന് ആ വരികൾ വായിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. തൻ്റെ സഖിയുടെ കൈപ്പടയിലേക്ക് അവൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ഒരു കയ്യിൽ പേപ്പറുമായി അവൻ നടന്ന് വലിയ ഭിത്തിയുടെ മുന്നിലെത്തി. വിറക്കുന്ന കൈകളോടെ അവൻ ആ ഭിത്തിയെ മറച്ചിരുന്ന കർട്ടൻ പതിയെ നീക്കി. ചിരിച്ചോണ്ട് നിൽക്കുന്ന ആരോഹിയുടെ മുഖമായിരുന്നു ആ ചുമരിൽ. ആ കണ്ണുകൾക്ക് ജീവനുണ്ടായിരുന്നു, അതിൽ അവനോടുള്ള പ്രണയമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവൾക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നില്ല. മടക്കയാത്രയ്ക്കായി നിന്നെ അണിയിച്ചൊരുക്കാൻ ഞാൻ ഉണ്ടാവില്ല പെണ്ണെ, നമ്മുടെ മടക്കം ഒരുമിച്ചായിരിക്കും. നീ ഇല്ലാതാവുന്ന ആ നിമിഷം തന്നെ ഞാനും ഇല്ലാതാവും. ഹൃദയമില്ലാതെ ആർക്കാണ് ജീവിക്കാൻ പറ്റുക? അവൻ വരച്ച വലിയ ചിത്രത്തിലേക്ക് കൈകാൽ തൊട്ടുകൊണ്ട് ആരോ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.